ഇന്ന് എത്രയോ ആളുകൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ ജീവിതത്തെ സംബന്ധിച്ച് വഞ്ചിക്കപ്പെടുന്നു. എത്ര പേർ നിത്യതയെക്കുറിച്ച് വാസ്തവത്തിൽ ചിന്തിക്കുന്നുണ്ട്? അധികം ആളുകൾ ഇപ്രകാരം ചെയ്യുന്നില്ല. പലരും ഇപ്പോഴത്തേതിനെയും ഇവിടുത്തേതിനെയും കുറിച്ചേ ചിന്തിക്കുന്നുള്ളൂ.
ട്രാൻസ്‌വേൾഡ് റേഡിയോയുടെ ജീവസന്ദേശം വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് പ്രവാചകൻ? ദൈവത്തിൽ നിന്നും ദൈവത്തിനു വേണ്ടി മനുഷ്യനോട് സംസാരിക്കുന്നവൻ. അതെ, ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകളുമായി എത്തിയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണല്ലോ നാം ചില ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് എന്ത് ദൂതാണ് വിശേഷാൽ ലഭിച്ചത്? അത് ഞങ്ങൾക്കും എഴുതിയറിയിക്കുക. ഇന്നും ചില പ്രത്യേക ദൂതുകൾക്കായി നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നോക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും.
ജീവസന്ദേശം പ്രോഗ്രാം ശ്രവിക്കുന്ന ഓരോരുത്തരെയും നേരിൽ കാണുവാനും ബന്ധപ്പെടുവാനും എനിക്ക് അതീവ താൽപര്യമാണ്. പലപ്പോഴും ഞാൻ നിങ്ങളുടെ ജില്ലയിലോ അടുത്തുള്ള പട്ടണത്തിലോ മീറ്റിംഗുകൾക്കായി വരാറുണ്ട്. താങ്കളുടെ മേൽവിലാസം എന്റെ കൈവശമുണ്ടെങ്കിൽ താങ്കളുടെ ഏറ്റവും അടുത്ത സ്ഥലത്ത് ഞാൻ വരുന്ന വിവരം താങ്കളെ അറിയിക്കുന്നതാണ്. അത് മാത്രമല്ല, പുതിയ പുതിയ പ്രക്ഷേപണങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങളുടെ പുതിയ പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ചും അതാത് സമയങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു പോസ്റ്റ് കാർഡിൽ താങ്കളുടെ വിലാസം ഞങ്ങൾക്ക് അയച്ചു തരിക. ജീവസന്ദേശം മെയിലിംഗ് ലിസ്റ്റിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക എന്ന് എഴുതി ഞങ്ങൾക്ക് ഇന്ന് തന്നെ താങ്കളുടെ വിലാസം അയച്ചു തരിക. ജീവസന്ദേശം മെയിലിംഗ് ലിസ്റ്റിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക. ഇതിനു മുൻപ് താങ്കൾ കത്തുകൾ അയച്ചിട്ടുള്ള വ്യക്തി ആകുന്നെങ്കിൽ തന്നെ ഈ പ്രാവശ്യം ഇപ്രകാരം ഒരു പോസ്റ്റ് കാർഡിൽ വിലാസം അയച്ചു തരിക. ഇതിന് പ്രത്യേക പരിഗണന നൽകുന്നതാണ്. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. യെശയ്യാ പ്രവചനത്തിലൂടെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ന്യായവിധികളെക്കുറിച്ചാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാതികൾക്കെതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധി 23 അധ്യായത്തിൽ അവസാനിച്ചു. ഇനിയും വിഷയം ന്യായവിധി തന്നെയെങ്കിലും ഇപ്പോൾ നാം മറ്റൊരു ഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത്. ദൈവത്തിന്റെ ന്യായവിധി ഓരോ ദേശത്തിന്മേലും ജാതികളിന്മേലും വരുന്നത് നാം കണ്ടു. ഇനിയും ഭൂമിയുടെ മേൽ വരുവാനുള്ള ദൈവത്തിന്റെ അന്ത്യ ന്യായവിധിയാണ് നാം കാണുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിനെ മഹാപീഡനം എന്നാണ് വിളിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദേശങ്ങളുടെ മേലുള്ള ന്യായവിധികൾ അധികവും നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇനിയും നാം കാണുന്ന ഈ അവസാനത്തെ ന്യായവിധി പൂർണമായും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതേയുള്ളൂ. ഇനിയും ഭാവിയിൽ യെശയ്യാ പ്രവചനം 24 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അധ്യായത്തിലെ വിഷയം മഹാപീഡനമാകുന്നു എന്ന് നാം കാണും. അതേ, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ കഷ്ടം, ലോകവ്യാപകമായ ദൈവിക ന്യായവിധി എന്ന തലക്കെട്ട് നമുക്കിതിന് കൊടുക്കുവാൻ സാധിക്കും. 24 അധ്യായത്തിന്റെ 1 വാക്യം നോക്കിക്കെ, യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. ഇവിടെ ഭൂമി എന്നതിനുപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് ഇറേറ്റ്സ് എന്നതത്രേ. ഇസ്രായേൽ ദേശമെന്നോ ലോകം മുഴുവനുമെന്നോ അർത്ഥമുള്ള വിധത്തിലാണ് ഈ പദപ്രയോഗം. ഈ അധ്യായത്തിലെ സാഹചര്യത്തിൽ ലോകം മുഴുവനും എന്ന അർത്ഥമാണ് അനുയോജ്യമായിട്ടുള്ളത്. വാസ്തവത്തിൽ ന്യായവിധിയെക്കുറിച്ച് രണ്ട് വിധത്തിൽ പറയാൻ കഴിയും. ഇസ്രായേൽ ദേശത്തെ സൂചിപ്പിക്കുന്നതും ലോകത്തെ മുഴുവനും ബന്ധിക്കുന്നതുമായ ന്യായവിധി. ഇനി ഞാൻ 6 വാക്യത്തിലേക്കാണ് പോകുന്നത്. 24 അധ്യായത്തിന്റെ 6 വാക്യം, അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. താൻ ഇനിയും ഒരിക്കലും ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കയില്ല എന്ന് ദൈവം നോഹയോട് വാഗ്ദത്തം ചെയ്തു. ഇവിടെ ഇനിയും ന്യായവിധി തീയാകുന്നു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഭൂവാസികൾ ദഹിച്ചുപോയി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 പത്രോസ് 3 അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീയ്ക്കായി സൂക്ഷിച്ച് ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നുകളയുന്നു. വിശുദ്ധന്മാരുടെ സംരക്ഷണം എന്നുള്ളതാണ് തുടർന്നുള്ള വിഷയം. മഹാപീഡനകാലത്ത് വിശുദ്ധന്മാർ സംരക്ഷിക്കപ്പെടും. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഈ വിഷയം നാം കാണുന്നു. ഞാൻ ഒന്ന് വായിക്കാം. ഒലിവ് തല്ലും പോലെയും മുന്തിരിപ്പഴം പറിച്ചു തീർന്നിട്ട് കാലാപെറുക്കും പോലെയും ഭൂമിയുടെ മധ്യേ ജാതികളുടെ ഇടയിൽ സംഭവിക്കുന്നു. അവർ ഉച്ചത്തിൽ ആർക്കും, യഹോവയുടെ മഹിമ നിമിത്തം അവർ സമുദ്രത്തിൽ നിന്ന് ഉറക്കെ ആർക്കും. അതുകൊണ്ട് നിങ്ങൾ കിഴക്ക് യഹോവയെയും സമുദ്രതീരങ്ങളിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തെയും മഹത്വപ്പെടുത്തുവീൻ. ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഉച്ചത്തിൽ ആർക്കും. പരിശോധനയുടെയും പ്രയാസത്തിന്റെയും സമയത്ത് പീഡനത്തിന്റെ കാലയളവിൽ അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. ആ സമയം ഒരു ശേഷിപ്പുണ്ടായിരിക്കും. ഇസ്രായേലിൽ നിന്നും സകല ഭൂമിയിൽ നിന്നുമുള്ളവർ അതിൽ ഉൾപ്പെടും. സാർവത്രികമായ കഷ്ടതയെക്കുറിച്ചാണ് 16 വാക്യത്തിൽ നാം കാണുന്നത്. നീതിമാന് മഹത്വം എന്നിങ്ങനെ ഭൂമിയുടെ അറ്റത്തുനിന്ന് കീർത്തനം പാടുന്നത് ഞങ്ങൾ കേട്ടു. ഞാനോ എനിക്ക് ക്ഷയം, എനിക്ക് ക്ഷയം, എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ദ്രോഹികൾ ദ്രോഹം ചെയ്തിരിക്കുന്നു, ദ്രോഹികൾ മഹാദ്രോഹം ചെയ്തിരിക്കുന്നു. എനിക്ക് ക്ഷയം, എനിക്ക് ക്ഷയം, മഹാപീഡനത്തിന്റെ ഭീകരമായ സ്വഭാവം കണ്ടുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, എന്റെ കഷ്ടം, എന്റെ കഷ്ടം എന്ന്. അത് ഒരു ഭീകരമായ സമയമായിരിക്കും. നമ്മുടെ കർത്താവ് ഈ കാലത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ 21-22 ഞാൻ വായിച്ചത്. ഇനിയും യെശയ്യാപ്രവചനം 24:17 നോക്കിക്കാട്ടെ. ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. ആ നാളിൽ ഭൂമിയിലുള്ള നിവാസികളുടെ മേൽ 3 വിധമായ വിപത്തുകൾ ഉണ്ടാകും എന്ന് ഈ വാക്യം സൂചിപ്പിക്കുന്നു. ഒന്ന്, പേടി. ഭയത്തിൽ നിന്നും ഇവിടെ സ്വാതന്ത്ര്യമില്ല. ഇന്ന് ലോകം ഭയത്തിൽ നിന്നും വിമുക്തമാണോ? എല്ലായിടത്തും ഭീതിയും അസംതൃപ്തിയും നാം കാണുന്നു. എന്തൊരു ഭയമാണ്! മഹാപീഡനകാലത്ത് ഭയം വർദ്ധിക്കും. മനുഷ്യന് മനുഷ്യനെ പേടി, മനുഷ്യന് ഭാവിയെ പേടി, മനുഷ്യന് സ്വന്തം ജീവിതത്തെ പേടി, പേടി. രണ്ടാമതായി കുഴി. മരണത്തിന്റെ വിപത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ലോകത്തിന്മേലുള്ള ഭീഷണം അന്ന് ബോംബിന്റെ ഭീഷണിയാണ്. ഇത് ലോകത്തിൽ മരണത്തിന്റെ ഭീതി ഉണ്ടാക്കുന്നു. ജനങ്ങളെ മുഴുവൻ നശിപ്പിച്ച് കളയുവാൻ അനുവദിക്കുകയില്ല എന്ന് ദൈവം പറയുന്നു. ഈ ലോകം മുഴുവൻ പല പ്രാവശ്യം ചുട്ടുകരിക്കുവാനുള്ള ബോംബുകൾ ഇന്ന് തന്നെ സ്വരൂപിച്ചു വച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നു, ജനങ്ങളെ മുഴുവൻ നശിപ്പിച്ച് കളയുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന്. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. എന്നാൽ കർത്താവ് ആ നാളുകൾ ചുരുക്കുവാൻ പോകുന്നു. മൂന്നാമതായി കണി. ഇത് വഞ്ചനയാണ്, കുരുക്കുകയാണ്. ഒലിവുമലയിലെ പ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് മഹാപീഡനകാലത്തിന് ഏറ്റവും അനുയോജ്യമായിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. തങ്ങൾ 1000 ആണ്ട് വാഴ്ചയിലാണ് പ്രവേശിക്കുന്നത് എന്ന് ജനം തെറ്റിദ്ധരിക്കുന്ന സമയമായിരിക്കും അത്. വാസ്തവത്തിൽ മഹാപീഡനത്തിലാണ് അവർ പ്രവേശിക്കുന്നത് എന്ന കാര്യം അവർ അറിയുകയില്ല. എതിർ ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളിൽ ഒന്ന് അവൻ വഞ്ചകനാകുന്നു എന്നതാണ്. അവൻ ഒരു ചതിയനായിരിക്കും. അവന്റെ അപ്പനായ പിശാചും അങ്ങനെയാണല്ലോ. ചതിവായി അവൻ ജനങ്ങളെ തന്റെ പക്ഷത്ത് ചേർക്കാൻ പോകുന്നു. ഇന്ന് എത്രയോ ആളുകൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ ജീവിതത്തെ സംബന്ധിച്ച് വഞ്ചിക്കപ്പെടുന്നു. എത്ര പേർ നിത്യതയെക്കുറിച്ച് വാസ്തവത്തിൽ ചിന്തിക്കുന്നുണ്ട്? അധികം ആളുകൾ ഇപ്രകാരം ചെയ്യുന്നില്ല. പലരും ഇപ്പോഴത്തേതിനെയും ഇവിടുത്തേതിനെയും കുറിച്ചേ ചിന്തിക്കുന്നുള്ളൂ. അതെ, അനേകർ ദൈവവചനം വിശ്വസിക്കുന്നില്ല. അവർക്ക് അത്യാവശ്യമില്ല. ശാസ്ത്രത്താൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാം, രാഷ്ട്രീയക്കാരാൽ വഞ്ചിക്കപ്പെടാം, വാർത്താമാധ്യമങ്ങളാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാം. എല്ലാവിധത്തിലും നിങ്ങൾ വഞ്ചിക്കപ്പെടാവുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ സഹായം ലഭ്യമാകുകയുള്ളൂ. അവങ്കിലേക്ക് തിരിയൂ. അവൻ നമുക്ക് ജ്ഞാനിയായി തീർന്നിരിക്കുന്നു. അവൻ മാത്രമാണ് ഏക പ്രത്യാശ. മഹാപീഡന കാലത്ത് ജനം വഞ്ചിതരാകും. 18 വാക്യം കണ്ടാട്ടെ, പേടികേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിലകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. മരണമാകുന്ന കുഴിയിലേക്ക് പോകാത്തവർ കണിയിലകപ്പെടും. ജനസംഖ്യയുടെ നാലിലൊരു ഭാഗം ഒരു സമയം വലിയ ന്യായവിധിയാൽ എടുക്കപ്പെടും എന്നും മറ്റൊരു സമയത്ത് ജനസംഖ്യയുടെ മൂന്നിൽ ഒന്ന് മരിക്കുമെന്നും വെളിപാട് പുസ്തകം പറയുന്നു. ഇനിയും 22 വാക്യം നോക്കിക്കാട്ട്, കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചുകൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും. ഇത് തിരുവചനത്തിലെ മനോഹരമായ വേറൊരു ഭാഗമാണ്. അവർ മരിക്കുകയും പിന്നീട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. മഹാപീഡനകാലത്തെ വിശുദ്ധന്മാർക്ക് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുണ്ട്. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അതത്രേ. അവർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരിക്കുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4 വാക്യമാണ് ഞാൻ വായിച്ചത്. രാജാവിന്റെ വരവോടുകൂടെ മഹാപീഠനം അവസാനിക്കും. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പു കോൽ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാധിരാജാവും കർത്താധി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. 23-ാം വാക്യം നോക്കാം. ഞാൻ ഇതുവരെ വായിച്ചത് വെളിപാട് പുസ്തകം 19:11 മുതൽ 16 വരെയുള്ളവാക്യങ്ങളാണ്. നാം പഠിക്കുന്ന ഈ ഭാഗത്തിന് യോജിക്കുന്ന ഒരു പ്രവചനം. 23-ാം വാക്യം നോക്കിക്കുക. യെശയ്യാ പ്രവചനം 24-23. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ്സുണ്ടാകയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ രാജാവ് ഭരണം നടത്തുവാൻ വരുമ്പോൾ പ്രകൃതി പോലും അവനോട് പ്രതികരിക്കും എന്നാണ് നാം കാണുന്നത്. മഹാപീഡനം അവസാനിപ്പിക്കുവാൻ കർത്താവായ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇനിയും യെശയ്യാ പ്രവചനം 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയമാകുന്നു നാം കാണുവാൻ പോകുന്നത്. കർത്താവായ യേശുക്രിസ്തു വരികയും മഹാപീഡനം അവസാനിക്കുകയും ചെയ്ത ശേഷം അവൻ തന്റെ രാജ്യം സ്ഥാപിക്കുന്നു. 25-26 അധ്യായങ്ങളിൽ രാജ്യത്തിന്റെ യുഗത്തെക്കുറിച്ചാണ് പറയുന്നത്. രാജാവ് വരികയും ഈ ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. പഴയ നിയമത്തിൽ ആദ്യോടന്തം ഇതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് ഈ ദൂതോടുകൂടിയായിരുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. പിന്നീട് കർത്താവായ യേശു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വിഷയം എടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഒരു രാജാവെന്ന നിലയിൽ അവൻ ത്യജിക്കപ്പെട്ടു. ഒരു രാജാവിനെ കൂടാതെ രാജ്യം സാധ്യമല്ല. യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് വ്യക്തികളോട് ഇപ്രകാരം പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്നും അവന്റെ ആശ്വാസമുണ്ട്. അവൻ പറയുന്നു, ഈ ദൂത് ജനങ്ങളോട് വിളിച്ചറിയിക്കായെന്ന്. അതറിയിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് തങ്ങളുടെ തീരുമാനമെടുക്കുവാൻ അവസരമുണ്ടാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് താങ്കൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇന്നൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ താങ്കൾ അവനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അവനെ ത്യജിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടിലൊന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമല്ലോ. മനോഹരമായ ഈ 25 അധ്യായം ഒരു പാട്ടാണ്, 3 ചരണങ്ങളുള്ള ഒരു പാട്ട്. 12 അധ്യായത്തിലെ പോലെ ഈ അധ്യായവും സന്തോഷത്തിന്റെയും സ്തോത്രത്തിന്റെയും ഗാനമാണ്. എല്ലാ ശത്രുക്കളിൽ നിന്നും വിടുതൽ ലഭിച്ചവനായി ദൈവത്തെ സ്തുതിക്കുന്നു. 1 വാക്യം, യഹോവേ നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തതയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. വിടുതലിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഇത്. അതിശയത്തിന്റെയും ആരാധനയുടെയും സന്തോഷത്തിന്റെയും ഒരു ഗാനമാണ്. ദൈവം ആരാകുന്നു എന്നും അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുമുള്ള പുതിയ ഒരു അറിവിലേക്ക് വന്നിരിക്കുന്ന ആരാധകന്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണിത്. ഈ പാട്ട് പാടുന്നവർ ദൈവത്തെ ആരാധിക്കുവാൻ വളരെയധികം താൽപര്യമുള്ളവരാണ്. കാരണം ദൈവം വിശ്വസ്തനും സത്യവാനുമാണ്. അതുകൊണ്ട് അവനെ ആരാധിക്കുവാൻ ഇവർ അതീവ താൽപര്യമുള്ളവരാണ്. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനിൽ ആശ്രയം വെക്കരുത്, വിശ്വസ്തത ആത്മാവിന്റെ ഫലമാണ്, ജഡത്തിന്റെ പ്രവൃത്തിയല്ല സത്യം എന്നത് മനുഷ്യന്റെ സ്വഭാവത്തിന് എതിരായിട്ടുള്ളതാണ്. 116 സങ്കീർത്തനം 11 വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറഞ്ഞു, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. 2 വാക്യം, 25 അധ്യായത്തിന്റെ 2 വാക്യം, നീ നഗരത്തെ കൽക്കുന്നും ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും അന്യന്മാരുടെ അരമനകളെ നഗരം അല്ലാതെ വണ്ണവുമാക്കി തീർത്തു, അത് ഒരു നാളും പണികയില്ല. പഴയതെല്ലാം ഇപ്പോൾ കഴിഞ്ഞുപോയിരിക്കുന്നു. കഴിഞ്ഞ കാലത്തെ ശത്രുക്കളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് അവരുടെ സംരക്ഷണത്തിനു വേണ്ടി നഗരത്തിനു ചുറ്റും ഒരു മതിലിന്റെ ആവശ്യമില്ല. 3 വാക്യം, അതുകൊണ്ട് ബലമുള്ള ജാതി നിന്നെ മഹത്വപ്പെടുത്തും, ഭയങ്കര ജാതികളുടെ പട്ടണം നിന്നെ ഭയപ്പെടും. ആഗോളമായ മാനസാന്തരത്തെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അന്ന് മനുഷ്യർ ദൈവത്തിങ്കിലേക്ക് തിരിയും. ഇത് 1000 വാഴ്ചയുടെ സമയമാണ്. ഭാവിയിൽ പാപത്തിന്റെ രാത്രിയും മഹാപീഡനവും കഴിയുമ്പോഴായിരിക്കും ദൈവത്തിങ്കിലേക്ക് വലിയ കൂട്ടം തിരിയുന്നത്. കരച്ചിൽ ഒരു രാത്രിയിലേക്ക് മാത്രമേയുള്ളൂ. ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അതാണ് നാം ഇവിടെ കാണുന്നത്. കർത്താവിന്റെ വാഴ്ചയുടെ സമയത്ത് വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടായിരിക്കും. 5 വാക്യം, വരണ്ട നിലത്തിലെ ഉഷ്ണത്തെപ്പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കിക്കളയുന്നു, മേഘത്തിന്റെ തണൽ കൊണ്ട് ഉഷ്ണമെന്ന പോലെ നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. അന്ത്യനാളുകളിലെ വിശ്വാസത്യാഗത്തെ അവർ ഓർക്കുന്നു. അവൻ ദൈവാലയത്തിലിരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. 2 തെസ്സലോനിക്കർ 2:4. ദൈവത്തിന്റെ എല്ലാ ശത്രുക്കളെയും പോലെ എതിർക്രിസ്തുവും താളടിയാകും, അവൻ തോൽപ്പിക്കപ്പെടും. അന്നന്നത്തെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നതാണ് അടുത്തതായി നാം കാണുന്നത്. 6 വാക്യം, സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ട ഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ട് നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ. ശാരീരിക ആവശ്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട ഭൂമി നല്ല വിളവ് നൽകും. മൃഷ്ടഭോജനം അന്നത്തെ ആത്മീയ ഭോജനത്തെയും സൂചിപ്പിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി 8 വാക്യം, അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും, യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിലും നിന്ന് നീക്കിക്കളയുകയും ചെയ്യും, യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഈ വാക്യം പൗലോസപ്പോസ്തോലൻ 1 കൊരിന്ത്യർ 15:54 ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഭാവി സന്തോഷത്തെ കാംക്ഷിച്ചുകൊണ്ട് ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്നതാണ് നാം വായിക്കുന്നത്. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ അത്രേ നാം കാത്തിരുന്നത്. അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. 9 വാക്യമാണ് ഞാൻ വായിച്ചത്. അവസാനത്തെ മരണത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആളത്വത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. അവനുമായിട്ടാണ് മനുഷ്യർക്ക് കാര്യമുള്ളത്. എതിർ ക്രിസ്തുവിനാൽ ലോകം വഞ്ചിക്കപ്പെടും. എന്നാൽ യഥാർത്ഥ ക്രിസ്തു മശിഹ ഭൂമിയുടെ ഭരണാധികാരിയായി വരും. അവൻ നൽകുന്ന രക്ഷ മനുഷ്യൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരിക്കും. അവന്റെ രക്ഷയിൽ മനുഷ്യൻ സന്തോഷവും ആനന്ദവും ഉള്ളവനായിരിക്കും. 10 വാക്യം നോക്കിക്കാട്ട്. വിചിത്രമായ ഒരു പ്രാർത്ഥനയാണിത്. യഹോവയുടെ കൈ ഈ പർവ്വതത്തിൽ ആവസിക്കുമല്ലോ, എന്നാൽ വൈക്കോൽ ചാണകക്കുഴിയിലെ വെള്ളത്തിൽ ഇട്ട് ചവിട്ടുന്നതുപോലെ മോവാബ് സ്വസ്ഥാനത്ത് തന്നെ മെതിക്കപ്പെടും. എന്തിനാണ് മോവാബിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇതിനുത്തരം പറയുക അല്പം വിഷമമുള്ള കാര്യമാണ്. മോവാബ് ഉയർന്നിരിക്കുമ്പോൾ ദൈവം താണിരിക്കുന്നു, ദൈവം ഉയർന്നിരിക്കുമ്പോൾ മോവാബ് താണിരിക്കുന്നു. ക്രിസ്തു രാജ്യം സ്ഥാപിക്കുമ്പോൾ, അവൻ ആ രാജ്യം ഭരിക്കുമ്പോൾ മോവാബ് താണിരിക്കുകയും ദൈവം അത്യുന്നതനായിരിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട വില മനുഷ്യർ കൊടുക്കും. മോവാബ് ഒരു വിധത്തിലുള്ള ദൈവഭക്തിയെ പ്രതിനിധീകരിക്കുന്നു, എന്നാൽ അതിന്റെ ശക്തിയെ ത്യജിക്കുകയും ചെയ്യുന്നു. കപടഭക്തി, ഭക്തിയുടെ വേഷം. 12 വാക്യം നോക്കിക്കാട്ട്. നിന്റെ ഉറപ്പും ഉയരവുമുള്ള മതിലുകളെ അവൻ താഴെ നിലത്ത് തള്ളിയിട്ടു പൊടിയാക്കിക്കളയും. മനുഷ്യന്റെ എല്ലാ അഹങ്കാരവും താളടിയാക്കിക്കളയും. ആ കാലത്താണ് സൌമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുന്നത്. സൌമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 5:5 വാക്യത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഇന്ന് സൌമ്യതയുള്ളവർക്ക് ഭൂമിയെ അവകാശമാക്കുവാൻ കഴിയാത്ത ഒരു കാലമാണല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അഹങ്കാരത്തെയും കപടഭാവത്തെയും ദൈവം വെറുക്കുന്നു. എന്നാൽ താങ്കളുടെ ഉള്ളേ അവസ്ഥയിൽ ദൈവസന്നിധിയിൽ ചെന്ന് സഹായത്തിനായി യാചിക്കുന്നു എങ്കിൽ, അവനെ അതിനായി ആശ്രയിക്കുന്നു എങ്കിൽ ദൈവം താങ്കളിൽ പ്രസാദിക്കും. കപടഭാവം, അഭിനയ സ്വഭാവം നിർത്തണം. ദൈവവചനത്തിന് നിരക്കാത്ത ഭക്തിപ്രകടനങ്ങൾ വ്യർത്ഥമാണെന്നറിഞ്ഞ് അവയെ തിരിച്ചറിയാൻ, അതിനുള്ള വിവേചനം ലഭിക്കാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നല്ല ദിവസത്തിനായി വീണ്ടും ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഇന്ന് കേട്ട അതിമഹത്തായ ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്കങ്ങ് തന്നിട്ടുള്ള പ്രത്യാശയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കേണ്ടവരല്ല, ഒരു നിത്യതയുണ്ടെന്നും ആ നിത്യതയിൽ ഞങ്ങൾക്ക് നീ തരുവാൻ പോകുന്ന വിലപ്പെട്ട മാന്യതയ്ക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വാസ്തവമായി നിന്റെ വഴികളിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവ കൃപ കൊണ്ട് നിറയ്ക്കണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തക പഠനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ അറിയിച്ചാലും. ഇന്നത്തെ പഠനം താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ ഞങ്ങളുടെ മെയിലിംഗ് ലിസ്റ്റിൽ താങ്കളുടെ പൂർണ്ണ മേൽവിലാസം ചേർക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയതും ഇന്ന് തന്നെ ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ഇമെയിൽ ഐഡി: malayalam.ttb@radio882.com. ഞങ്ങളുമായി നേരിൽ ഉടൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ 9447767378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വിളിക്കുവാൻ 0469270024, 0469270024 എന്ന നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടികൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് റേഡിയോ www.888.com.
ഒരിക്കൽ ഏവനും മരിക്കും നിശ്ചയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ എന്ന് തുടങ്ങുന്ന ഈ ഗാനം വീണ്ടും കേൾക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് KJ ആന്റണി, എറണാകുളം.
ഒരിക്കലേവനും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ഒരിക്കലേവനും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. പുറമേൽ മുളയ്ക്കും പുല്ലിനു സമം നരന്റെ ജീവിതം പുലകി. പുറമേൽ മുളയ്ക്കും പുല്ലിനു സമം നരന്റെ ജീവിതം പുലകി. പാടിപ്പോഴിയും പുഷ്പം പോലവൻ ഓടിപ്പോം നിഴൽ പോലെ. വാടിപ്പോഴിയും പുഷ്പം പോലവൻ ഓടിപ്പോം നിഴൽ പോലെ. നാലുവിരലെ മദ്യനായുസു നിൽക്കുന്നോരെല്ലാമായ. വേഷനിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കും നീ കഥ പോലെ. വേഷനിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കും നീ കഥ പോലെ. കൊണ്ടുവന്നില്ല ഒന്നും കൂടാതെ പോകും. ഒന്നും നാമിക കൊണ്ടുവന്നില്ല ഒന്നും കൂടാതെ പോകും. സമ്പാദിച്ചത് പിന്നിൽ തള്ളണം നമ്പിക്കൂടല്ലോ ലോകം. സമ്പാദിച്ചത് പിന്നിൽ തള്ളണം നമ്പിക്കൂടല്ലോ ലോകം. ഒരിക്കലേവനും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ഒരിക്കലേവനും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. നാലുവിരലെ മദ്യനായുസു നിൽക്കുന്നോരെല്ലാമായ. വേഷനിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കും നീ കഥ പോലെ. വേഷനിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കും നീ കഥ പോലെ. കൊണ്ടുവന്നില്ല ഒന്നും കൂടാതെ പോകും. ഒന്നും നാമിക കൊണ്ടുവന്നില്ല ഒന്നും കൂടാതെ പോകും. സമ്പാദിച്ചത് പിന്നിൽ തള്ളണം നമ്പിക്കൂടല്ലോ ലോകം. സമ്പാദിച്ചത് പിന്നിൽ തള്ളണം നമ്പിക്കൂടല്ലോ ലോകം. ഒരിക്കലേവനും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ഒരിക്കലേവനും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ? ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ?